യഹോവയുടെ സംഘടിത നാമത്തിൽ അടുത്തത് സർവഭൂമിയുടെ നാഥനായ യഹോവ, ദ ലോർഡ് ഓഫ് ഓൾ ദ എർത്ത് എന്നതാണ്. ഹീബ്രു ഭാഷയിൽ യഹോവ അഡോൺ കോൾ ഹാരറ്റ്സ് എന്ന് പറയുന്നു. യോശുവയുടെ പുസ്തകം 3:11, ഇതാ സർവഭൂമിക്കും നാഥനായവന്റെ നിയമപ്പെട്ടകം നിങ്ങൾക്ക് മുമ്പായി യോർദാനിലേക്ക് കടക്കുന്നു. സർവഭൂമിയുടെ നാഥൻ എന്ന യഹോവയെ സംബോധന ചെയ്യാനുള്ള കാരണം 1:1 പറയുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന്. സങ്കീർത്തനം 24:1 പറയുന്നു, ഭൂമിയും അതിന്റെ പൂർണതയും ഭൂതലവും അതിലെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു എന്ന്. അതായത് ആകാശവും ഭൂമിയും സർവചരാചരങ്ങളും അവന്റെ വാക്കിനാലുള്ളവായി. മനുഷ്യനെ തന്റെ രൂപത്തിൽ അവൻ സൃഷ്ടിച്ചു. മഴ ഭൂമിയിൽ ഇല്ലായിരുന്നു, എന്നാൽ വെള്ളത്തിന്മേലും അവന് അധികാരമുണ്ടെന്ന് ദൈവം തെളിയിച്ചത് നോഹയുടെ കാലത്തായിരുന്നു. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലുതെന്ന് കണ്ട ദൈവം ആഴിയുടെ ഉറവുകൾ പിളർന്നു, ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നു. 40 രാവും പകലും മഴ പെയ്തപ്പോൾ യഹോവ വാതിൽ അടച്ചു എന്ന് കാണുന്നു. ഈ സമയത്തും ദൈവിക കൃപ ലഭിച്ചവനെയും അവന്റെ കുടുംബത്തെയും ദൈവം രക്ഷിക്കുകയും ചെയ്തു. അതിനാൽ സൃഷ്ടിതാവിനെ ഭയപ്പെടുക, അനുസരിക്കുക, ഇവ നമ്മുടെ കടമയാണ്. മോശയ്ക്ക് ശേഷം ഇസ്രയേൽ മക്കളെ കനാനിലേക്ക് നയിക്കുവാനായി യോശുവയാണ് യഹോവ കണ്ടത്. 3 പ്രാവശ്യം യോശുവയോട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കണമെന്ന് യഹോവ അരുളി ചെയ്തു. മുന്നോട്ട് പോകുവാൻ തടസ്സമായി നിന്ന് കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ കണ്ടു യെരിഹോ മതിലും കണ്ട് ഭയക്കാതെ 32 രാജാക്കന്മാരെയും തോൽപ്പിച്ച് തന്നെ ഏൽപ്പിച്ച ജനത്തെ കനാനിൽ എത്തിച്ചത് യോശുവയ്ക്ക് യഹോവയിലുണ്ടായ ഉറപ്പും ധൈര്യവുമാണ്. ഇന്ന് പലരും യഹോവയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയുകയും സ്വപ്നം കാണുകയും ചെയ്യും, പക്ഷേ ഉറപ്പും ധൈര്യവും അവരിൽ കാണാനേയില്ല. ഇസ്രായേൽ മക്കളുടെ വളർച്ചയുടെയും തകർച്ചയുടെയും സാക്ഷിയായി യോർദാൻ നദി ഇന്നും നിലകൊള്ളുന്നു. യോശുവയുടെ പുസ്തകം 3:1-17 വാക്യങ്ങൾ വായിച്ചാൽ ആ ഭാഗത്ത് യോശുവ ഇസ്രായേൽ ജനത്തെ ദൈവം പഠിപ്പിച്ച ചില ആത്മീയ പാഠങ്ങൾ പഠിപ്പിക്കുന്നു. യഹോവ ആരെന്ന് യോശുവ 3:11-13 വാക്യങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട്. സർവഭൂമിയുടെയും നാഥൻ. ഇസ്രായേൽ ജനം പഠിക്കുവാൻ വേണ്ടി മോശ പഠിപ്പിച്ച ആത്മീയ പാഠങ്ങൾ നമുക്കും സ്വീകരിക്കുവാൻ പറ്റിയതാകയാൽ നമുക്കിന്ന് ആ നിർദ്ദേശങ്ങൾ എന്തെല്ലാമാണെന്ന് ഒന്ന് പരിശോധിക്കാം. 1, അതിരാവിലെ എഴുന്നേൽക്കുക. യോശുവയ്ക്ക് മുൻപുള്ള പൂർവ്വപിതാക്കളും അതിരാവിലെ എഴുന്നേറ്റതായി വചനം വ്യക്തമാക്കുന്നുണ്ട്. വ്യായാമം ചെയ്യുന്നവർ അതിരാവിലെയാണ് അത് ചെയ്യുന്നത്. അതുപോലെ ആത്മീയ വ്യായാമത്തിന് തയ്യാറാകേണ്ടുന്നത് അതിരാവിലെ തന്നെ ആയിരിക്കണം. കിളികൾ പ്രിയനെ പാടി സ്തുതിക്കുന്നത് അതിരാവിലെയാണ്. അതുപോലെ പൂർവ്വപിതാക്കളും അതിരാവിലെ പാടി സ്തുതിച്ച ശേഷമേ തങ്ങളുടെ പ്രവൃത്തികൾ ആരംഭിച്ചിരുന്നുള്ളൂ. തങ്ങളുടെ പ്രവൃത്തികൾ അതിരാവിലെ ആരംഭിക്കുന്നവർക്ക് ദൈവം അനുഗ്രഹവും നൽകി. സ്തുതിയും ആരാധനയും സ്വീകരിച്ചവൻ തന്റെ മക്കളെ തലമുറ തലമുറയായി അളവുകൂടാതെ അനുഗ്രഹിച്ചു. എന്നാൽ ഇന്ന് ആ അനുഗ്രഹം പ്രാപിച്ചവരുടെ മക്കള് തലമുറകൾ ഉച്ച സൂര്യനെ കണ്ടു കഴിഞ്ഞ ശേഷമേ എഴുന്നേൽക്കാറുള്ളൂ. പ്രഭാത പ്രാർത്ഥന അവർ മറന്നുപോകുന്നു. രാത്രിയില് സന്ധ്യാ പ്രാർത്ഥന അവർക്കില്ല. കാരണം സന്ധ്യയ്ക്ക് അവര് പ്രാർത്ഥിക്കാൻ പറ്റിയ അവസ്ഥയിലല്ല. ഇതൊക്കെ ഈ കാരണങ്ങൾ മൂലമാണ് അവരിൽ പണത്തോടുള്ള ആർത്തി അധികമായി വർദ്ധിക്കുന്നത്. ഇങ്ങനെയുള്ളവരെ സാത്താൻ കൊലപാതകത്തിലേക്ക് നയിക്കും. പണം നേടാനുള്ള വ്യഗ്രത മൂലം പല വൃത്തികേടുകളും അവർ കാണിക്കും. ഇതാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടാമതായി, യോർദാന്റെ മറുകര കടക്കുവാൻ പുറപ്പെടും മുമ്പ് ശുദ്ധീകരണം പ്രാപിപ്പാൻ 3 ദിവസം ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുവാൻ ദൈവം കൽപ്പിച്ചിരുന്നു. ഓർക്കുക, പ്രഭാതത്തിൽ ആത്മീയ വ്യായാമം ആവശ്യമാണ്. ഈ ആത്മീയ വ്യായാമം, പ്രഭാതത്തിലെ ആത്മീയ വ്യായാമം ശുദ്ധീകരണത്തെ സഹായിക്കുന്നതാണ്. ശുദ്ധീകരണം പ്രാപിക്കുന്നവരുടെ നടുവിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണ് സർവഭൂമിയുടെയും നാഥനായ യഹോവ. നിനക്ക് ശുദ്ധീകരണം പ്രാപിപ്പാൻ ദൈവം സമയം തരുമ്പോൾ ആ സമയം തക്കത്തിൽ ഉപയോഗിക്കുക. 3. ലേവ്യ പുരോഹിതന്മാർ സർവഭൂമിക്ക് നാഥനായവന്റെ നിയമപ്പെട്ടവുമായി വരുമ്പോൾ നിങ്ങളായിരിക്കുന്ന സ്ഥലം വിട്ട് എഴുന്നേൽക്കണമെന്ന് ഇസ്രായേൽ മക്കളോട് പറയും. യഹോവയുടെ വചനം കേട്ട് ഗ്രഹിക്കുന്നവൻ പിന്നീട് പഴയ സ്ഥലത്ത് ഇരിക്കരുത്. നമ്മൾ വചനം കേൾക്കും, പിന്നെ നമുക്ക് ആ പഴയ സ്ഥലത്ത് ഇരിക്കാനാ ഇഷ്ടം. എന്ന കർത്താവ് പറയുന്ന എന്താണെന്നറിയാവോ, നിങ്ങൾ ആ സ്ഥലം വിട്ട് എഴുന്നേൽക്കണം. അറിയുറെഡി, നിങ്ങൾ എഴുന്നേൽക്കാൻ തയ്യാറാണോ? യേശുവിന്റെ പിൻപെ പോകാൻ ഉറച്ച നാം ധൈര്യത്തോടെ എഴുന്നേറ്റ് പെട്ടകത്തിന്റെ അഥവാ ക്രിസ്തുവിന്റെ പിന്നാലെ പോകുക. 4, നിയമപ്പെട്ടകം മുമ്പേ പോയാൽ അഥവാ തിരുസാന്നിധ്യം മുമ്പേ പോയാൽ നമുക്ക് വഴി മനസ്സിലാകും. സാന്നിധ്യം മുമ്പേ പോയെങ്കിൽ മാത്രമേ നാം പോകേണ്ട വഴിയിൽ കൂടി യാത്ര ചെയ്യാൻ പഠിക്കുകയുള്ളൂ. ഈ വഴി നാം ഇതിനു മുമ്പ് യാത്ര ചെയ്തിട്ടില്ലാത്തവരാണ്. യഹോവ മുൻപേ പോയെങ്കിൽ മാത്രമേ, അഥവാ മോശ പറഞ്ഞതുപോലെ തിരുസാന്നിധ്യം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥ വഴിയെ യാത്ര ചെയ്ത് എത്തേണ്ടിടത്ത് നാം എത്തുകയുള്ളൂ. 5, മോശ ജനത്തെയും കൊണ്ട് പുറപ്പെട്ടപ്പോൾ ദൈവമേൽപ്പിച്ച വടി മോശയുടെ കയ്യിലുണ്ടായിരുന്നു. ആ വടിയാണ് 10 ബാധകളിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ രക്ഷിച്ചതും ചെങ്കടൽ 2 വിഭജിച്ച് ശത്രുവിനെ സംഹരിച്ചതും ഇവരെ അക്കരെ കടത്തിയതും ദൈവത്തിന്റെ വടി ഉണ്ടായിരുന്നതിനാലാണ്. തുടർന്ന് തിരുസാന്നിധ്യം പോരണമെന്ന് മോശയുടെ ആഗ്രഹപ്രകാരം പെട്ടകമുണ്ടാക്കുകയും നിയമപ്പെട്ടകം ജനത്തിന് മുമ്പേ പോകുകയും ചെയ്തു. 6, നിയമപ്പെട്ടകം എടുക്കുന്നവർ ആരെയാണ് വഹിക്കുന്നതെന്ന് ഓർമ്മയുള്ളവരാകണം. അവർ വിളിക്കപ്പെട്ടവരാണ് എന്ന ബോധ്യത്തോടെ ആകണം അതിനെ സമീപിക്കേണ്ടത്. അപ്പോ ഓർക്കുക, ഞാനും നീയും ദൈവവചനം കേട്ട് ഇതിനു മുമ്പായിരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് തിരുസാന്നിധ്യത്തിന്റെ പിൻപേ പോകുമ്പോൾ ഓർക്കുക, നമ്മളെ അവൻ വിളിച്ചവരാണെന്നുള്ളത്. ആ ബോധ്യത്തോടെ ആകണം നാം അതിനെ സമീപിക്കേണ്ടുന്നത്. 7, യേശുവ 3:10 പറയുന്നു, ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിലുണ്ട്, അതിനാൽ നിങ്ങൾക്കെതിരായി വരുന്ന ശത്രുക്കളെ യഹോവ തോൽപ്പിക്കുന്നു എന്ന്. കർത്താവ് മുൻപിലുണ്ടെങ്കിൽ ശത്രുഭയം വേണ്ട. 8, തുടർന്ന് സമാധാനമെന്ന് കരുതി ആശ്വസിക്കേണ്ട. പെട്ടകം കയ്യിലുള്ളവന്, അതിന്റെ പിന്നാലെ യാത്ര ചെയ്യുന്നവന് അടുത്ത പരീക്ഷണം യോർദാൻ കടക്കുക എന്നതാണ്. ഒമ്പതാമതായി, സർവഭൂമിയുടെ നാഥനായവന്റെ പെട്ടകം ചുമക്കുന്നവരുടെ ഉള്ളംകാൽ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ യോർദാൻ രണ്ടായി മാറുന്നു. മുകളിൽ നിന്ന് ഒഴുകുന്ന വെള്ളം ചിറ പോലെ നിൽക്കുന്നു. പത്താമതായി, പെട്ടകം ചുമന്നു പുരോഹിതന്മാർ ഉള്ളംകാല് യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടിയപ്പോൾ വെള്ളം ചിറ പോലെ ഒഴുകുന്നത് നിൽക്കുന്നു. അടുത്തത് സംഭവിക്കുന്നത്, സർവഭൂമിയുടെ നാഥനായവന്റെ സാന്നിധ്യം അത് കടക്കുവാൻ നമ്മെ ധൈര്യമുള്ളവരാക്കും. ആ ധൈര്യമാണ് ഗോലിയാത്തിനെ എതിർക്കുവാൻ ദാവീദിനെ ശക്തിപ്പെടുത്തിയത്. തീച്ചുളയിൽ ഇട്ടവരെ മൂവരെയും ആനന്ദത്തോടെ, ഏഴിരട്ടി ചൂട് വർദ്ധിപ്പിച്ച ചൂളയിൽ യഹോവ സംരക്ഷിച്ചത് ഈ ധൈര്യം കണ്ടതു മൂലമാണ്. തീച്ചുളയിലും ആ സാന്നിധ്യത്തിന്റെ ആനന്ദം അവർ അനുഭവിച്ചത് അവർണനീയമാണ്. പതിനൊന്നാമതായി, സർവഭൂമിക്ക് നാഥനായവന്റെ സാന്നിധ്യം അത്ഭുതങ്ങൾ പ്രദാനം ചെയ്തു. അതിനായി അധികാരത്തോടെ കൽപ്പിക്കണം. കൽപ്പിക്കുക എന്നത് ദൈവം തന്റെ മക്കൾക്ക് നൽകിയ അവകാശമാണ്. ഒരിക്കൽ ഒരു കൺവെൻഷൻ നടക്കുന്ന ഇടത്ത് ആത്മ നിറവോടെ ഒരു ദൈവദാസൻ പ്രസംഗിക്കുകയായിരുന്നു. പെട്ടെന്ന് മഴക്കോള് പ്രത്യക്ഷമായി. ആരോ ഒരാൾ പ്രാസംഗികൻ നനയാതിരിപ്പാൻ നല്ല മനസ്സോടെ നിവർത്തി ഒരു കുട അദ്ദേഹത്തെ ഏൽപ്പിച്ചു. പ്രാസംഗികൻ ആ കുട വാങ്ങി മടക്കി വെച്ചിട്ട് മഴയോട് ശാന്തമാകുവാൻ ശക്തമായ ഭാഷയിൽ കൽപ്പിച്ചു. അത്ഭുതം! പെട്ടെന്ന് ആ കാർമേഘം മാറി, ചാറ്റൽ മഴ മാറി, നല്ല തെളിച്ചമുണ്ടായി. ക്രിസ്തു തന്റെ ഐഹിക ജീവിതത്തിലും പ്രകൃതിയോടും അശുദ്ധാത്മാക്കളോടും ശക്തമായി കൽപ്പിച്ചിട്ടുണ്ട്. സൃഷ്ടിയോടുള്ള സൃഷ്ടിതാവിന്റെ പരമാധികാരമാണിത്. സർവഭൂമിയുടെ നാഥനായവനെ അനുഗമിക്കുന്ന നമുക്കും അതേ അധികാരവും അഭിഷേകവും ദൈവം നൽകിയിരിക്കുന്നു. ഏറ്റെടുക്കുവാൻ നാം ഒരുക്കമാണോ? അധികാരിയുടെ ശബ്ദം എപ്പോഴും അധികാരത്തിൻ്റെതാകണം. ആ അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തോടെ, അധികാരത്തോടെ കൽപ്പിക്കുക. പ്രതികൂലങ്ങളാകട്ടെ, മഹാമാരികളാകട്ടെ, എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും അവയെ ശാസിച്ച് നിർത്തുവാനുള്ള ആ ശക്തി ദൈവം എനിക്കും നിനക്കും തന്നിട്ടുണ്ട്. ആ അധികാരം ഉപയോഗിപ്പാൻ ക്രിസ്തുവിനെ വഹിക്കുന്നവരായി നമുക്ക് തീരാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അതിരാവിലെ എഴുന്നേൽക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ച വിലയേറിയ സ്നേഹത്തിനായിട്ട് സ്തോത്രം. ഉച്ചവരെ കിടന്നുറങ്ങുന്ന ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ പഴയ വൃത്തികെട്ട സ്വഭാവത്തെ ഉപേക്ഷിച്ചിട്ട് ദൈവത്തെ സ്തുതിക്കുന്നവരായി തീരുവാൻ, അതിരാവിലെ വ്യായാമം ചെയ്യുന്നത് പോലെ ആത്മീയ വ്യായാമം ചെയ്യുന്നവരായി തീരുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. കർത്താവേ, മറുകര കടക്കുവാൻ പുറപ്പെടുമ്പോൾ പെട്ടകം നിന്റെ മുമ്പിലുണ്ടോ, തിരുസാന്നിധ്യം നിന്റെ മുമ്പിലുണ്ടോ എന്ന് ചിന്തിക്കുവാനുള്ള പ്രാപ്തി ഞങ്ങൾക്ക് തരണമേ. പ്രതികൂലങ്ങൾ നിറഞ്ഞ ഒരു ലോകത്തിൽ ഞങ്ങൾ പാർക്കുമ്പോൾ ഞങ്ങളുടെ മുമ്പിൽ പെട്ടകം പോയെങ്കിൽ മാത്രമേ, തിരുസാന്നിധ്യം മുമ്പിൽ പോയെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് വഴിയെ യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ വഴിയെ ഞങ്ങൾ ഇതിനു മുമ്പേ പോയിട്ടില്ലാത്തവരാ കർത്താവ്. നിത്യതയിലേക്കുള്ള വഴിയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ആ നിത്യതയിൽ എത്തണമെങ്കിൽ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മുമ്പേ പോയെങ്കിലേ പറ്റൂ. അങ്ങയെ പിൻപറ്റുന്നവരായി വിശ്വാസത്തോടെ ധൈര്യത്തോടെ മുമ്പോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ജീവനുള്ള ദൈവം ഞങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ എന്തത്ഭുതവും ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കും. മറുകര എത്തിക്കാതെ ഞങ്ങളെ തടയുന്ന ചില ഘടകങ്ങളുണ്ട്, അതിനെ മാറ്റുവാൻ ഞങ്ങളുടെ ദൈവം ശക്തനാകയാൽ നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാൻ, തിരുസാന്നിധ്യം മുമ്പേ വരുവാൻ പ്രാർത്ഥനയോടെ കാത്തിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. തിരുസാന്നിധ്യം മുമ്പേ പോകുമ്പോൾ പഴയിടത്ത് തന്നെ ഇരിക്കുന്നവരായിട്ടല്ല കർത്താവേ, എഴുന്നേറ്റ് ആ പെട്ടകത്തിന്റെ പിൻപേ പോകാൻ ഉറച്ചവരായി യാത്ര ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. തിരുകൃപ ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ. ഒരു മഹാമാരിയും ഒരു പ്രതികൂലവും ഞങ്ങളെ ഒന്നും ചെയ്യത്തില്ല എന്നുള്ള ആ ധൈര്യത്തോടെ ഞങ്ങളുടെ ജീവിതയാത്ര മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ രാജ്യത്തിനു വേണ്ടി, ഞങ്ങളുടെ സംസ്ഥാനത്തിനു വേണ്ടി, ഞങ്ങൾ പാർക്കുന്ന ഇടങ്ങൾക്ക് വേണ്ടി എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോക ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. BibleStudy.com.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമവർഗീസ്. താങ്ക് യു ഓൾ.